SBS മലയാളം വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പരിപാടി കേൾക്കാം എപ്പോൾ വേണമെങ്കിലും.
നമസ്കാരം, SBS മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ദിജു, താങ്ക് യു.
അനന്ത്, ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങൾ വന്ന വാർത്തകളെല്ലാം കാണുന്നത് വളരെ വിചിത്രമായ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഓസ്ട്രേലിയൻ സ്റ്റുഡന്റ് വിസ അനന്തിനെ നിഷേധിച്ചിരിക്കുന്നുള്ളതാണ്. ആദ്യം തന്നെ എന്താണ് കൃത്യമായി അതിൽ ഓസ്ട്രേലിയൻ അധികൃതർ പറഞ്ഞിരിക്കുന്ന ഒരു കാരണം വിസ നിഷേധിക്കാനായി?
അവർ പറയുന്നത്, ഞാൻ ഓസ്ട്രേലിയയിൽ പോകുന്നത് അവിടെ പ്രോളിഫറേഷൻ ഓഫ് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷന് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി കാരണമാകാമെന്നാണ് അവർ പറയുന്ന കാരണം. അവർ ഏത് ബേസിസിലാണ് അങ്ങനെ ഒരു ജഡ്ജ്മെന്റിൽ എത്തുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ അത് അത് അതുമായി ബന്ധപ്പെട്ട് ഒരു ടോപ്പിക്കിൽ തന്നെയും ഞാൻ ഇവിടെ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടില്ല, അവിടെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതിന് തെളിവായി എന്റെ റെസ്പോൺസ് ഞാൻ കൊടുത്തിരുന്നു, എന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, എന്റെ ഫ്യൂച്ചർ ഇന്റൻഷൻസ്, അതായത് എനിക്ക് ഒരു ഫാക്കൽറ്റി ആവണം, PhD ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ഒരു ഫാക്കൽറ്റി ആവണം, ടീച്ചിങ് കാരി ഓൺ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. പിന്നീട് എന്റെ പ്രൊഫസേഴ്സ്, ഞാൻ IIT കാൺപൂരിലാണ് മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്തത് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ. അതിനുശേഷം ഇവിടെ തന്നെ ഞാൻ റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു, സെയിം ഡിപ്പാർട്ട്മെന്റിൽ, അതേ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഇവിടുത്തെ പ്രൊഫസേഴ്സിന്റെ ഞാൻ ലെറ്റേഴ്സ് വാങ്ങിച്ചിരുന്നു, എന്റെ റിസർച്ച് ഏരിയയൊക്കെ അറിയുന്ന സൂപ്പർവൈസ് ചെയ്യുന്ന പ്രൊഫസേഴ്സിന്റെ കയ്യിൽ നിന്നും ഞാൻ ലെറ്റേഴ്സ് കൊടുത്തിരുന്നു. അവിടുത്തെ മെൽബണിലെ പ്രോസ്പെക്റ്റീവ് സൂപ്പർവൈസറിന്റെ ലെറ്ററും കൊടുത്തിരുന്നു.
അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചോട്ടെ, മെൽബൺ യൂണിവേഴ്സിറ്റിയിലായിരുന്നു തോന്നുന്നല്ലേ പ്രവേശനം കിട്ടിയത്?
അതെ, മെൽബൺ യൂണിവേഴ്സിറ്റിയാണ്.
ഓക്കേ, എന്ത് റിസർച്ചിനായിരുന്നു അത്?
ഇത് ഫ്ലൂയിഡ് ഇത് ടോപ്പിക് പറയുകയാണെങ്കിൽ ഡൈനാമിക്സ് ഓഫ് ഫ്ലോ ത്രൂ എ കാസ്കേഡ് ഓഫ് എയർഫോയിൽസ്. പൂർണ്ണമായി എയറോസ്പേസ് അല്ല, ഇത് എയറോസ്പേസ്, റിന്യൂവബിൾ പവർ ജനറേഷൻ, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഈ ടോപ്പിക്കിൽ വരുന്നതാണ്. ഒരു ജനറിക് ആണ് കൂടുതലും. വിൻഡ് പവർ ജനറേഷൻ ഇതിനെല്ലാത്തിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത്. ഒരു അക്കാഡമിക് ഓറിയന്റഡ് റിസർച്ച് പ്രോജക്ട് ആണ് നമ്മൾ അവർ പ്രൊപ്പോസ് ചെയ്തത് ചെയ്യാനായിട്ട്.
ഓക്കെ, അതും ഈ ഒരു തരത്തിലും ആയുധങ്ങളുമായോ അല്ലെങ്കിൽ ആയുധ നിർമ്മാണവുമായോ ആയുധങ്ങളുടെ റിസർച്ചുമായോ ഒരു തരത്തിലും ഇതിനൊരു ബന്ധവുമില്ല ഈ വിഷയത്തിന്?
ഇല്ല, ഒരു തരത്തിലും ബന്ധമില്ല.
ഓക്കെ,
അത് എന്റെ സൂപ്പർവൈസർ, അവിടുത്തെ സൂപ്പർവൈസർ തന്ന ലെറ്ററിൽ തന്നെ വ്യക്തമായും പറയുന്നുണ്ട്, ക്ലാസിഫൈഡ് ടെക്നോളജിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവിടെ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന പ്രോജക്റ്റിൽ എന്ന് പറയുന്നുണ്ട്.
ഓക്കെ ഓക്കെ അനന്ത്, അപ്പൊ ഇതില് എന്നായിരുന്നു ഈ വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചത്?
വിസയ്ക്ക് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തത് എനിക്ക് മെൽബണിൽ നിന്നും അഡ്മിഷനും ഫുൾ സ്കോളർഷിപ്പും കിട്ടിയ ശേഷം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ്, August 19 ആയിരുന്നു ഞാൻ അപ്ലൈ ചെയ്തിരുന്നത്.
2015, ഇപ്പൊ ഒരു വർഷമാകുന്നു അല്ലേ?
അതെ, ഒരു വർഷം ആകാൻ പോകുന്നു.
അതിനുശേഷം എന്തായിരുന്നു അപേക്ഷയ്ക്ക് ശേഷം? എന്തെങ്കിലും തരത്തിൽ ബന്ധപ്പെടുകയോ അനന്തര ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതലായി ചോദിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നോ?
അതെ, 19 ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു, 24 എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, വേറെ 2 forms കൂടെ ഫില്ലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അത് എല്ലാവരോടും അവർ ചോദിക്കുന്നത് തന്നെയാണ്, അത് ഞാൻ മനസ്സിലാക്കി മറ്റുള്ള ഫ്രണ്ട്സിനോട് തിരക്കിയപ്പോൾ. പിന്നെ എന്റെ ജേണൽ പബ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പിയും കൊടുക്കാൻ പറഞ്ഞിരുന്നു ഞാൻ, അതെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്റെ ആപ്ലിക്കേഷൻ പ്രോസസിങ്ങിലായിരുന്നു ഞാൻ, പിന്നെ വെയിറ്റ് ചെയ്യായിരുന്നു, പിന്നെ ഒരുപാട് സമയം എടുക്കുമായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ മെൽബൺ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സിന്റെ ജോയിൻ ഡേറ്റ് കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. കോൺടാക്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ എന്റെ ആപ്ലിക്കേഷൻ റൊട്ടീൻ പ്രോസസിങ്ങിലാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ യൂണിവേഴ്സിറ്റി എനിക്ക് ജോയിനിങ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നുകൊണ്ടേയിരുന്നു. അപ്പൊ അങ്ങനെ നീട്ടി 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 ഇതിപ്പോ ഒരു 9 മാസമായി, എന്നിട്ടും എനിക്കൊരു ഡിസിഷൻ അല്ലെങ്കിൽ എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഞാൻ ഭയങ്കര നെർവസ് ആയി. ഞാൻ ഡോക്ടർ ശശി തരൂർ സാറിനെ കോൺടാക്ട് ചെയ്തു, അതിനുശേഷം അദ്ദേഹം ടേക്കപ്പ് ചെയ്തു ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണറുമായിട്ട്. അപ്പോഴാണ് എനിക്ക് അവരുടെ ഭാഗത്തു നിന്നും പിന്നീട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായത്, അതായത് June 1 ഇങ്ങനെ ഒരു സസ്പിഷൻ ഉണ്ട് എന്റെ ആപ്ലിക്കേഷന്റെ പുറത്ത്, ഇങ്ങനെ എന്റെ അവിടെ വരാൻ ഉദ്ദേശിച്ച എന്റെ പ്രസൻസ് ഓസ്ട്രേലിയയിൽ പ്രോളിഫറേഷൻ ഓഫ് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷന് കാരണമാകാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്നെ അവര് കോമെന്റ് ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റെസ്പോൺസും എന്റെ പ്രൊഫസേഴ്സിന്റെ ലെറ്റേഴ്സും അവിടുത്തെ മെൽബണിലെ പ്രോസ്പെക്റ്റീവ് സൂപ്പർവൈസറിന്റെ ലെറ്ററും ഒക്കെ സബ്മിറ്റ് ചെയ്തത്. എന്നിട്ടും അവർക്കത് ഞാൻ ഇന്നലെ വിസ മിനിഞ്ഞാന്ന് ഞാൻ വിസ റിഫ്യൂസൽ നോട്ടീസ് റിസീവ് ചെയ്തു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ കൊടുത്ത റെസ്പോൺസ് റെസ്പോൺസിലൊന്നും അവർ കൺവിൻസ്ഡ് ആയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
തൃപ്തികരമല്ല എന്നാണ് പറയുന്നത്.
ബേസിക്കലി ആ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ വളരെ കൃത്യമായി അവർ ആദ്യത്തെ ഒരു ആദ്യം കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് എഴുതിയപ്പോൾ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഇത്തരത്തിൽ വിനാശകരമായിട്ടുള്ള കൂട്ടക്കുരുതിക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ പങ്കാളിയാകാൻ സാധ്യതയുണ്ട്, അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെ എഴുതുകയാണോ അവർ വ്യക്തമായി?
അതെ, പ്രോളിഫറേഷൻ, അതെ അങ്ങനെ തന്നെ. അതെ, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പ്രോളിഫറേഷൻ ഓഫ് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ തന്നെയാണ്.
അല്ലേ,
വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു, അത് ഞാൻ വളരെ ഷോക്ക്ഡ് ആണ്. എന്റെ ആപ്ലിക്കേഷനിൽ എന്റെ ബയോഡേറ്റ ബേസ് ചെയ്തിട്ടും എന്റെ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടും എങ്ങനെ ഇങ്ങനെ ഒരു സസ്പെൻഷൻ അവർക്ക് കാസ്റ്റ് ചെയ്യാൻ തന്നെ പറ്റുന്നു എന്നുള്ള കാര്യത്തിൽ
എന്താണ് അനന്തിന് എന്താ തോന്നുന്നത്? എന്തായിരിക്കാം അതിന് കാരണമെന്നാണ് അനന്തിന്റെ മനസ്സിൽ തോന്നുന്നത്?
ഞാൻ എന്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിലാണ്. പിന്നെ അതിനുശേഷം ഞാൻ റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തതും എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് എന്നുള്ള ഫീൽഡിൽ
തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നായ ഐഐടി കാൺപൂരിലാണ്.
അതെ, ഐഐടി കാൺപൂർ തന്നെയാണ് എല്ലാ എന്റെ എല്ലാവിധമായ അക്കാഡമിക് ആക്ടിവിറ്റീസും ഇതുവരെയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അപ്പോ ഞാൻ ഈ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്റെ ഇവിടുത്തെ വർക്കിംഗ് ടോപ്പിക് എന്ന് പറയുന്നതും ഡൈനാമിക്സ് ഓഫ് ഫ്ലോ ത്രൂ കാസ്കേഡ് ഓഫ് എയർഫോയിൽസ് എന്ന് പറഞ്ഞു, അതായത് ഈ ഫ്ലോ ത്രൂ ഫ്ലൂയിഡ് ഡൈനാമിക്സ് റിലേറ്റഡ് ടോപ്പിക്കാണ്. അതിന്റെ തിയറട്ടിക്കൽ അനാലിസിസ് ആണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോ എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ എന്റെ ജേണൽ പബ്ലിക്കേഷൻസും ഞാൻ ചെയ്ത വർക്കുകളെല്ലാം തന്നെ ഇന്റർനാഷണൽ ലെവലിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ജേണൽസിൽ പബ്ലിഷ്ഡ് ആണ്. അതിന്റെ എല്ലാ കോപ്പീസും ഞാൻ അവർക്ക് കൊടുത്തു. അപ്പോ ഇതിലെങ്കിലും ഇത് അവർ മനസ്സിലാക്കുമ്പോൾ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി കാണുമോ എന്നാണ് ഞാനിപ്പോ സംശയിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്കിനെ പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഇതാണ് എനിക്ക് എവിടെയോ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഒന്ന് രണ്ട് സംശയങ്ങളുണ്ട് ഇതിൽ ചോദിക്കാനുള്ള. അപ്പോൾ ഒന്ന്, ഓസ്ട്രേലിയയുടെ സുരക്ഷാ നിയമപ്രകാരം ഈ കോൺഫ്ലിക്ട് സോണുകളിലേക്ക്, പ്രത്യേകിച്ച് ഇറാഖ്, സിറിയ പോലുള്ള അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് സ്വാഭാവികമായിട്ട് അല്പം സംശയത്തോടു കൂടിയായിരിക്കും കാണുന്നത്. പുതിയ സുരക്ഷാ നിയമങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. എപ്പോഴെങ്കിലും അനന്ത് മുൻപ് ആ രാജ്യങ്ങളിലേക്ക്, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു?
ഇല്ല, ഞാൻ പോയിട്ടില്ല. ഞാൻ ഇന്ത്യക്ക് പുറത്തേക്ക് യാത്ര ചെയ്തിട്ടില്ല ഇതുവരെയും.
ഓ, ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് പുറത്ത് പോകാൻ വിസ അപേക്ഷിക്കുന്നത്?
അതെ അതെ, ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നത് ഇന്ത്യയിൽ പുറത്ത് പോകാൻ തന്നെ. ഞാനൊരു കോൺഫറൻസിന് പോലും ആക്ച്വലി പോയിട്ടില്ല, ഒരു കാരണത്തിനും പോയിട്ടില്ല. കോൺഫറൻസിനോ വിസിറ്റിംഗ് വിസയിലോ ഒന്നിനും പോയിട്ടില്ല. ഞാനും എന്റെ ഫാമിലിയും, അതായത് എന്റെ അച്ഛനും അമ്മയും ഞാനും ഇതുവരെയും ഇന്ത്യക്ക് പുറത്ത് പോയിട്ടില്ല.
ഓക്കെ, അപ്പൊ ആ രീതിയിലൊരു സംശയം ഉണ്ടാകേണ്ട കാര്യവുമില്ല. മറ്റ് ഇന്ത്യയിൽ ഒരു സംശയം കൂടി ഉള്ളത്, ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ അനന്തിനെതിരെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും കേസുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതിന്റെ അങ്ങനെ എന്തെങ്കിലും പെൻഡിങ് കേസുകളോ എന്തെങ്കിലും ഉണ്ടോ? പോലീസ് ചെക്കുകളോ എല്ലാം ഉണ്ടോ?
ഇല്ല, ഒന്നും തന്നെ ഇല്ല, പെർഫെക്റ്റ്ലി ക്ലീൻ ആണ്. ഞാൻ പഠിച്ച സ്കൂളുകളിൽ അന്വേഷിച്ചു, എന്നെ പറ്റി അന്വേഷിച്ചാലും, എന്നെ ഓർക്കുന്നവർ, അല്ലെങ്കിൽ ഞാൻ ബിടെക് ചെയ്ത കേരള യൂണിവേഴ്സിറ്റി ഓഫ് കേരള അല്ലെങ്കിൽ സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ അന്വേഷിച്ചാലും, എന്നെ ഓർക്കുന്നവർ, ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്വേഷിച്ചാലും എന്നെ ഓർക്കുന്നവരൊക്കെ എന്നെ കുറിച്ച് നല്ല അഭിപ്രായം പറയത്തുള്ളൂ, എന്നെ അറിയാന്നുള്ളത്.
വളരെ വിചിത്രമായി തോന്നുന്നു, കാരണം ഇത്രയധികം ക്ലീൻ ആയിട്ടുള്ള
ഈവക പോലീസ് റെക്കോർഡ് ക്ലീൻ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്ത റെസ്പോൺസിൽ ഞാൻ പ്രത്യേകം എടുത്തെഴുതിയിരുന്നു.
അനന്ത്, ഇത്തരമൊരു കാരണം പറഞ്ഞുകൊണ്ട് വിസ അപേക്ഷ നിരസിക്കപ്പെടുമ്പോൾ അനന്തിന് അത് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? കാരണം ഭാവിയിൽ മറ്റെവിടെയെങ്കിലും അപേക്ഷിക്കുമ്പോഴും ഒക്കെ ഈ ഒരു ഹിസ്റ്ററി നിൽക്കുന്നു, ഒരു ബ്ലാക്ക് മാർക്ക് നിൽക്കുന്നു എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണോ അത്?
തീർച്ചയായും തീർച്ചയായും, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇൻഫാക്ട് ഏറ്റവും ഒന്നാമത് കാര്യം, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് സെക്യൂർ ചെയ്തൊരു ഓഫറാണ് ഫുൾ സ്കോളർഷിപ്പ്. നമുക്ക് ഒരു, ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നുള്ളൊരു വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ഫുൾ സ്കോളർഷിപ്പ് കിട്ടി പഠിക്കാൻ പറ്റിയെന്ന് തന്നെ പറയുന്നത് എനിക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, എനിക്കും എന്റെ അച്ഛനും അമ്മയ്ക്ക്. അപ്പോ എനിക്ക് വേറെ സിബ്ലിംഗ്സ് ഒന്നുമില്ല, ഞാനും എന്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പൊ ഞങ്ങൾക്ക് തന്നെ ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഈ ഓഫറ് പഠിക്കാൻ പറ്റാതെ പോവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, എനിക്ക് വേണ്ടി എന്റെ പ്രൊഫസർ അവിടുത്തെ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യാതെ അദ്ദേഹം വീറ്റ് ചെയ്യായിരുന്നു. അദ്ദേഹത്തിനും തീർച്ചയായും ഇത് രസിപ്പിക്കുന്ന ഒരു കാര്യമല്ല. അദ്ദേഹവും വളരെ സർപ്രൈസ്ഡ് ആണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന്. അതൊരു വശത്തിൽ. രണ്ടാമത് വശത്തിൽ ഇവർ തന്ന റീസൺസ്, ഈ റീസൺസ് എന്ന് പറയുന്നത് എന്റെ പേരിൽ ഇന്റർനാഷണൽ ലെവലിൽ ഒരു ബ്ലാക്ക് മാർക്ക് തന്നെ വരുത്തുന്ന കാര്യമാണ്. ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വേറൊരു വിസ ആപ്ലിക്കേഷൻ, ഏതൊരു വിസ ആപ്ലിക്കേഷനും എന്റെ നോളജിൽ ഒരു സ്റ്റഡി വിസ ആപ്ലിക്കേഷൻ ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചോദിക്കും, ഇതിനു മുമ്പ് എവിടെയെങ്കിലും വിസയ്ക്ക് റിജക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ടോ എവിടെയെങ്കിലും? അതേസമയം എവിടെയെങ്കിലും വിസ എടുത്ത് പോയിട്ടുണ്ടോ എന്നുള്ളതും പറയണം. അപ്പൊ വിസ അപ്ലൈ ചെയ്ത് എവിടെയെങ്കിലും റിഫ്യൂസ് ആയിട്ടുണ്ടോ, അതിന്റെ കാരണം എന്താണ് റിഫ്യൂസ് ആകാൻ എന്നുള്ളത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഫ്യൂച്ചറിൽ ഒരു വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും പോകാനായിട്ട്, ആ സമയത്ത് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ, ഇനിയൊരു പഠിക്കാനാണ് ഞാൻ ഇതുപോലെ വേറൊരു PhD കോഴ്സ് വേറൊരു രാജ്യത്തിൽ ഞാൻ പഠിക്കാൻ ഇതുപോലെ അപ്ലൈ ചെയ്യുമ്പോൾ, ഈ ഒരു കാരണം വെച്ച് ഓസ്ട്രേലിയൻ വിസ എന്നെ റിജക്ട് ചെയ്തിരുന്നു എന്ന് ഞാൻ അവിടെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ തന്നെ എന്റെ മേൽ ഓൾറെഡി ഒരു ബ്ലാക്ക് മാർക്ക് അവിടെ തന്നെ ക്രിയേറ്റഡ് ആവും. അത് ബേസ് ചെയ്ത് മോസ്റ്റ് പ്രോബബ്ലി എന്റെ വിസ അവിടെയും റിഫ്യൂസ് ആവാനേ സാധ്യതയുള്ളൂ. അപ്പോ അത് ഭയങ്കരമായിട്ട് എന്റെ കരിയർ തന്നെ എൻഡിങ് പൊട്ടൻഷ്യലി എന്റെ കരിയർ എൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അലിഗേഷൻ ആണ് ഇത്. മാത്രമല്ല നമുക്ക് വിസയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സ്കോളർഷിപ്പ് കിട്ടുന്ന ചെറിയ കാര്യമൊന്നുമല്ല. അഡ്മിഷൻ കിട്ടണം ആദ്യം. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് പല സ്ഥലത്തും ഇന്റർവ്യൂവിന് പോയി സ്കോളർഷിപ്പ് വാങ്ങിക്കുക. അതിനൊക്കെ ശേഷം വരുന്ന ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ വിസ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് സ്റ്റെപ്പ് വരെ വന്നിട്ട് ഈ ചെയ്യാ ഈ ഇല്ലാത്തൊരു കാര്യത്തിന്റെ പുറത്ത് സസ്പിഷൻ അനുഭവിച്ച് കിട്ടാതെ പോവുക എന്ന് പറയുന്നത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഭയങ്കരമായ ഒരു മെന്റൽ ടോർച്ചറാണ് ആക്ച്വലി. അത് ആക്ച്വലി അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് വ്യക്തമായിട്ട് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ.
അതെ, ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ആ ഒരു വിഷമം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായും എന്തായാലും ഇപ്പോൾ ശശി തരൂർ ഏറ്റെടുത്തിരിക്കുന്നു. അത് സുഷമ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഓസ്ട്രേലിയൻ അധികൃതരുമായും സുഷമ സ്വരാജ് എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്താണ് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇടപെടൽ അനന്ത് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇന്ത്യൻ സർക്കാരിൽ നിന്ന്? എന്തെങ്കിലും ഒരു ഇന്ത്യൻ സർക്കാരിൽ എന്തെങ്കിലും കേൾക്കുകയുണ്ടോ ഇതുവരെ?
ഇന്ത്യൻ സർക്കാരുടെ കയ്യിൽ നിന്നും ഇതുവരെയും ഒന്നും കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ തീർച്ചയായും പ്രതീക്ഷിക്കുന്നതും ഹോപ്പ് ചെയ്യുന്നതും അതെ, അവർ ഈ മാറ്റർ ടേക്കപ്പ് ചെയ്യുന്നത് തന്നെയാണ്. സുഷമ സ്വരാജ് ജി ഈ മാറ്റർ ടേക്കപ്പ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യും എന്നാണ്, എന്നെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇങ്ങനെ ഒരു ബ്ലാക്ക് മാർക്ക് എന്റെ മേലിലൂടെയും ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ ഈ കൺട്രിയെ എന്താ പറയാ, ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന റിസോർച്ചേഴ്സിനെയൊക്കെ ഭാവിയിൽ ബാധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്ലാക്ക് മാർക്കാണിത്. അപ്പോ അങ്ങനത്തെ സസ്പിഷന്റെ ബേസിസിൽ ഭാവിയിലും ഒരു പക്ഷെ വേറെ ആൾക്കാർക്ക് റിജക്ട് ആകാം. ഇപ്പോൾ എനിക്ക് റിജക്ട് ആകുന്നു. അപ്പോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ചെയ്യാനായിട്ട് ഓണറബിൾ മിനിസ്റ്റർ സുഷമ സ്വരാജ് ജി ഹെൽപ്പ് ഇടപെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് ജസ്റ്റിസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ കേസിൽ.
എന്തായാലും ഇനിയും ഓസ്ട്രേലിയ തന്നെ ഒരു സ്വപ്നമായി നിൽക്കുകയാണോ അതോ മറ്റെന്തെങ്കിലും പദ്ധതികൾ കൂടി നോക്കുന്നുണ്ടോ, അതായത് ഇത് തന്നെയാണോ ഇനിയും ശ്രമിക്കുന്നത്?
എനിക്ക് ആക്ച്വലി അറിയില്ല. ഞാൻ വളരെയധികം ഇപ്പോ തന്നെ ഞാൻ ഷോക്കിൽ ആക്ച്വലി റിവൈവ് എന്താ പറയാ, ഞാൻ പുറത്തു വന്നിട്ടില്ല. എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറണം, എനിക്ക് ഓസ്ട്രേലിയയിൽ വന്ന് പഠിക്കാൻ പറ്റണം, അക്കാഡമിക് റിസർച്ചിലോട്ട് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. അവർക്ക് മനസ്സിലാകണം ഓ ഞങ്ങൾ ഇതൊരു തെറ്റ് ഒരു റോങ് എന്താ പറയാ സസ്പിഷൻ ആയിരുന്നു, ഒരു നല്ലൊരു വ്യക്തിയുടെ മേൽ ഒരു അവര് ചെലുത്ത ഒരു ഒരു അവരെ കാണിച്ച് അവരെന്താ പറയാ അവർക്കുണ്ടായ ഒരു റോങ് സസ്പിഷൻ ആയിരുന്നു എന്ന് അവർ റിയലൈസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ റിസർച്ച് അക്കാഡമിക്സിൽ പോസിറ്റീവ്ലി ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ ആ ഒരു രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും ഈ വിസയുടെ പ്രോബ്ലം ശരിയാണ്, എനിക്ക് ഓസ്ട്രേലിയയിൽ വന്ന് പഠിക്കാൻ പറ്റണമെന്നാണ് എന്റെ ആഗ്രഹം. ബാക്കി പ്രാർത്ഥിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു എന്താകുമെന്ന് കാണാനായിട്ട്.
തീർച്ചയായും അനന്ത്, എന്തായാലും ഇന്ത്യൻ സർക്കാർ കൂടി എടുത്തുകൊണ്ട് ഈ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് ഒരു നല്ല രീതിയിലേക്ക് എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു അവസ്ഥയിലും അനുഭവങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി ശ്രീ അനന്ത്.
താങ്ക് യു സർ, താങ്ക് യു.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.